രണ്ട് ദിനവൃത്താന്ത പുസ്തകം അദ്ധ്യായം 23. ഏഴാം വർഷം യെഹോയാദാ പുരോഹിതൻ ധൈര്യപ്പെട്ട് യെഹോരാമിന്റെ മകൻ അസര്യാവ്, യെഹോഹാനാന്റെ മകൻ ഇസ്മായേൽ, ഓബേദിന്റെ മകൻ അസര്യാവ്, അദായാവിന്റെ മകൻ മയേശയ, സിക്രിയുടെ മകൻ എലീശാഫാത്ത് എന്നീ ശതാധിപന്മാരോട് സഖ്യത ചെയ്തു. അവർ യഹൂദയിൽ ചുറ്റി സഞ്ചരിച്ച് സകല യഹൂദ നഗരങ്ങളിൽ നിന്നും ലേവ്യരെയും ഇസ്രായേലിന്റെ പിതൃഭവനത്തലവന്മാരെയും കൂട്ടി യെരൂശലേമിൽ വന്നു. സർവ്വസഭയും ദൈവാലയത്തിൽ വച്ച് രാജകുമാരനോട് ഉടമ്പടി ചെയ്തു. അവൻ അവരോട് പറഞ്ഞത്, ദാവീദിന്റെ പുത്രന്മാരെക്കുറിച്ച് യഹോവ അരുളിച്ചെയ്തതുപോലെ രാജാവിന്റെ പുത്രൻ തന്നെ രാജാവാകേണം. നിങ്ങൾ ഇപ്രകാരം ചെയ്യേണം. പുരോഹിതന്മാരും ലേവ്യരുമായ നിങ്ങളിൽ ശബത്തിൽ തവണമാറി വരുന്ന മൂന്നിൽ ഒരു ഭാഗം വാതിൽകാവൽക്കാരായിരിക്കണം. മൂന്നിൽ ഒരു ഭാഗം രാജധാനിയിലും മൂന്നിൽ ഒരു ഭാഗം അടിസ്ഥാന വാതിക്കലും നിൽക്കേണം. ജനമെല്ലാം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഉണ്ടായിരിക്കണം. എങ്കിലും പുരോഹിതന്മാരും ലേവ്യരിൽ വച്ച് ശുശ്രൂഷ ചെയ്യുന്നവരും അല്ലാതെ ആരും യഹോവയുടെ ആലയത്തിൽ കടക്കരുത്. അവർ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കയാൽ അവർക്ക് ആലയത്തിൽ കടക്കാം. എന്നാൽ ജനം എല്ലാം യഹോവയുടെ പ്രമാണം സൂക്ഷിക്കേണം. ലേവ്യരോ ഓരോരുത്തൻ താന്താന്റെ ആയുധം ധരിച്ചുകൊണ്ട് രാജാവിന് ചുറ്റും നിൽക്കണം. മറ്റാരെങ്കിലും ആലയത്തിൽ കടന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. രാജാവ് അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അവനോടുകൂടെ ഉണ്ടായിരിക്കണം. ലേവ്യരും എല്ലാ യഹൂദയും യഹോയാദാ പുരോഹിതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഓരോരുത്തൻ താന്താന്റെ ആളുകളെ ശബത്തിൽ തവണമാറി പോകുന്നവരെയും തവണമാറി വരുന്നവരെയും കൂട്ടിക്കൊണ്ട് വന്നു. യഹോയാദാ പുരോഹിതൻ ഗണങ്ങളെ ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചിരുന്നില്ല. യഹോയാദാ പുരോഹിതൻ ദേവാലയത്തിലുണ്ടായിരുന്ന ദാവീദ് രാജാവിന്റെ കുന്തങ്ങളും ചെറുപരിചകളും വൻപരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു. അവൻ സകല ജനത്തെയും താന്താന്റെ കയ്യിൽ ആയുധവുമായി ആലയത്തിന്റെ വലതുവശം മുതൽ ഇടതുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിർത്തി. അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപുസ്തകവും കൊടുത്ത് അവനെ രാജാവാക്കി. യഹോയാദായും പുത്രന്മാരും അവനെ രാജാവായി അഭിഷേകം ചെയ്തു. രാജാവേ ജയ ജയ എന്ന് ആർത്തു വിളിച്ചു. ജനം ഓടിവരികയും രാജാവിനെ കീർത്തിക്കുകയും ചെയ്യുന്ന ഘോഷം അതല്യ കേട്ടിട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നു. പ്രവേശന കവാടത്തിൽ രാജാവ് തന്റെ തൂണിന്റെ അരികെ നിൽക്കുന്നതും അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനമെല്ലാം സന്തോഷിച്ച് കാഹളം ഊതുന്നതും സംഗീതക്കാർ വാദ്യങ്ങളാൽ പാടുന്നതും സ്തോത്രഗാനം നയിക്കുന്നതും കണ്ടപ്പോൾ അതല്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു. യഹോയാദാ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാരെ പുറത്തുവരുത്തി അവരോട്, അവളെ കാവലോടുകൂടി പുറത്തു കൊണ്ടുപോകുക. ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവൻ വാളാൽ മരിക്കണം എന്ന് കൽപ്പിച്ചു. അവളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു. അങ്ങനെ അവർ അവളെ പിടിച്ച് അവൾ രാജധാനിക്ക് സമീപം കുതിരവാതിലിന്റെ പ്രവേശന കവാടത്തിൽ എത്തിയപ്പോൾ അവിടെ വച്ച് അവർ അവളെ കൊന്നുകളഞ്ഞു. അനന്തരം യഹോയാദ തങ്ങൾ യഹോവയുടെ ജനം ആയിരിക്കും എന്ന് താനും സർവ്വജനവും രാജാവും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. പിന്നെ ജനമെല്ലാം ബാലിന്റെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് അത് ഇടിച്ച് അവന്റെ ബലിപീഠങ്ങളെയും വിഗ്രഹങ്ങളെയും തകർത്തു കളഞ്ഞു. ബാലിന്റെ പുരോഹിതനായ മത്ഥാനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു. ദാവീദ് കൽപ്പിച്ചതുപോലെ സന്തോഷത്തോടും സംഗീതത്തോടും കൂടെ മോശെയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം യഹോവയുടെ ഹോമയാഗങ്ങളെ അർപ്പിക്കേണ്ടതിന് യഹോയാദ യഹോവയുടെ ആലയത്തിന് ദാവീദ് വിഭാഗിച്ചു കൊടുത്തിരുന്ന ലേവ്യരെയും പുരോഹിതന്മാരുടെയും കീഴിൽ യഹോവയുടെ ആലയത്തിൽ ഉദ്യോഗസ്ഥരെയും നിയമിച്ചു. ഏതെങ്കിലും വിധത്തിൽ അശുദ്ധനായ ഒരുവനും അകത്ത് കടക്കാതെ ഇരിക്കേണ്ടതിന് അവൻ യഹോവയുടെ ആലയത്തിന്റെ വാതുക്കൽ കാവൽക്കാരെ നിയമിച്ചു. അവൻ ശതാധിപന്മാരെയും പ്രഭുക്കന്മാരെയും ജനത്തിന്റെ പ്രമാണികളെയും ദേശത്തിലെ സകല ജനത്തെയും കൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് ആനയിച്ച് മേലത്തെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൊണ്ടുവന്ന് സിംഹാസനത്തിൽ ഇരുത്തി. ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു. അദല്യയെ അവർ വാൾകൊണ്ട് കൊന്നുകളഞ്ഞതിനാൽ യെരൂശലേം നഗരം സ്വസ്ഥമായിരുന്നു.